ഭാരതീയ പൈതൃകം ഇന്ന് ലോകത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം അസാധാരണമായി ലളിതമായി ഗഹനമായി വിസ്തൃതമായി പദാനുപദം ഉദാഹരണങ്ങളോടുകൂടി നമ്മളെ അറിയിച്ചു. നമ്മുടെ പൈതൃകത്തിൽ ശാസ്ത്രം എവിടെ നിൽക്കുന്നു, ആത്മീയത എവിടെ നിൽക്കുന്നു, നമ്മുടെ പൈതൃകത്തിൽ സർവ അറിവുകളും എങ്ങനെ സ്വീകരിച്ചു, നമ്മുടെ പൈതൃകത്തിൽ എന്തുകൊണ്ട് രക്തച്ചൊരിച്ചിലുണ്ടായില്ല, നമ്മുടെ പൈതൃകത്തിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് സുഖമായി ജീവിക്കാൻ സാധിച്ചു, നമ്മുടെ പൈതൃകം എങ്ങനെ പ്രകൃതിയെ വീക്ഷിക്കുന്നു, നമ്മുടെ പൈതൃകം മാതാപിതാക്കളെയും അതിഥിയെയും അതുപോലെ തന്നെ ആചാര്യനെയും എങ്ങനെ വീക്ഷിക്കുന്നു, നമ്മുടെ പൈതൃകത്തിൽ വിദ്യയും വിജ്ഞാനവും ശാസ്ത്രജ്ഞന്മാരെയും നാം എങ്ങനെ വീക്ഷിക്കുന്നു, എങ്ങനെയാണ് വായുവിനോടും ജലത്തിനോടും ഭൂമിയോടും ആകാശത്തിനോടും സൂര്യനോടും ഭാരതീയർ ആദരവ് കാണിച്ചിരുന്നത്, എങ്ങനെയാണ് വനത്തിനോടും പുഴയോടും പർവ്വതത്തോടും സമുദ്രത്തോടും ജീവജാലങ്ങളോടും വന്ദനാപൂർവമായ ആദരവ് കാണിച്ചിരുന്നത്. അനവധി അനവധി ഉദാഹരണങ്ങളിലൂടെ ഭാരതീയ പൈതൃകം നിലനിൽക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അത് മതത്തിനും ഭാഷയ്ക്കും പ്രായത്തിനും ലിംഗഭേദത്തിനും രാജ്യ അതിർത്തികൾക്കും അപ്പുറത്താണെന്നും ലോകജനത അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നും ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിൽ ആരാധ്യനായ ഡോക്ടർ സി ഐ ഐസക് സാർ പറയുകയുണ്ടായി. അതിനുശേഷം മാതാ അമൃതാനന്ദമയി ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മധീരമായ സേവന പ്രവർത്തനങ്ങളെ അക്കമിട്ടെണ്ണി നിരത്തിക്കൊണ്ട് ആരാധ്യനായ എട്ടിമടയിലെ പ്രൊഫസർ വിവരിക്കുകയുണ്ടായി. പദാനുപദം മൂന്നരാം ക്ലാസ് പഠിച്ച മുക്കുവ വംശത്തിൽ ജനിച്ച ഒരമ്മ എർത്ത്ക്വേക്ക് വന്നപ്പോഴും ജലം അതിൻ്റെ താണ്ഡവ നൃത്തമാടിയപ്പോഴും അത് ഏത് രാജ്യത്തിൻ്റെ അതിർത്തിക്കും മതത്തിൻ്റെ അതിർവരമ്പുകൾക്കും ഇടം നൽകാതെ അമ്മ ലോകമെമ്പാടും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു മഞ്ചാടിക്കുരുവിൻ്റെ അത്രയുമുള്ള വിവരണം അദ്ദേഹം നൽകുകയുണ്ടായി. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ അശക്തനാണോ എന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് ആരാധ്യനായ ഗുരുജിയുടെ ശ്രീ ശ്രീ രവിശങ്കർ അവരുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും നടക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഒരു ഉജ്ജ്വലമായ ലിസ്റ്റ് തന്നെ സാദരം സബഹുമാനം ഗുരുജിയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ ചിന്മയാ മിഷനിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും ജനങ്ങൾ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഭാരതീയ വിദ്യാഭവൻ പുസ്തക പ്രസാധനകളിലൂടെ വിദ്യാലയങ്ങളിലൂടെ വർക്ക്ഷോപ്പുകൾ നടത്തി സെമിനാറുകൾ നടത്തി വ്യത്യസ്ത കോഴ്സുകൾ നടത്തി ദേശദേശാന്തരങ്ങളിൽ ഉജ്ജ്വലമായ ഭാരതീയ വിദ്യാഭവൻ്റെ സന്ദേശ പ്രവാഹത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിനെയും ഡോക്ടർ എസ് രാധാകൃഷ്ണനെയും അനവധി പ്രാവശ്യം ഡോക്ടർ കെ എൻ മുൻഷിയെയും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. സത്യസായി ബാബയുടെ സ്വാമിയുടെ കർമ്മമണ്ഡലം പദാനുപദം ഈ പാലക്കാട് ജില്ലയിലെ സായി സേവാ സമിതിയിലെ പ്രസിഡന്റ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം ഇന്ന് അവതരിപ്പിക്കണമെന്ന ആഗ്രഹം തോന്നാൻ കാരണം, ഭാരതീയർക്ക് തോന്നരുത് ഭാരതീയ പൈതൃകം പഠിപ്പിക്കുന്നതിന് ഒരു കൊച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് മാത്രമേ ഉള്ളൂ എന്ന്. ഭാരതീയ പൈതൃകം പഠിപ്പിക്കുന്നത്, ഭാരതീയ പൈതൃകം ദേശദേശാന്തരങ്ങളിൽ എത്തിക്കുന്നത്, ഭാരതീയ പൈതൃകത്തിൻ്റെ അതിമഹത്തായ സന്ദേശങ്ങൾ ലോക ജനതയിൽ പ്രതിധ്വനിപ്പിക്കുന്നതിന് 10 ലക്ഷക്കണക്കിന് ദേശീയരും വിദേശീയരുമായ പ്രവർത്തകർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. കത്രീനയും റീത്തയും വിൽമയും സ്റ്റാൻസയും ബീറ്റയും കഴിഞ്ഞ മാസം ആൽബർട്ടോയും ആഞ്ഞടിച്ചപ്പോൾ അവിടെയെല്ലാം ഭാരതീയരെത്തിയിരുന്നു. ഇന്തോനേഷ്യയിലും ശ്രീലങ്കയിലും അസാധാരണമായ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും ഭാരതത്തിലെ ആത്മീയ നേതാക്കൾ പുരാതന ഭാരതത്തിൻ്റെ സന്ദേശവാഹകരായി ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ആ ലോകം എന്ന വാക്കിൻ്റെ അകത്ത് ഒരു സങ്കുചിത അർത്ഥവും നൽകാതെ മാനവരാശിയെ സമഗ്രമായി ആ ലോകമെന്ന പദത്തിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് ഭാരതീയരനുഷ്ഠിക്കുന്ന, അതെ, പാവപ്പെട്ടവരും ദാരിദ്ര്യമനുഭവിക്കുന്നവരും സ്ലം ഏരിയയിൽ താമസിക്കുന്നവരും അതുപോലെ കൈക്കൂലിക്കാരും കള്ളന്മാരും രാഷ്ട്രീയക്കാരും എല്ലാമുള്ള ഭാരതം, എല്ലാമുള്ള ഭാരതം ലോകത്തിന് ഇന്ന് വിളക്ക് വയ്ക്കുന്നു. ആ വിളക്ക് വയ്ക്കുന്ന ഭാരതത്തിന് ഒരു 10 വർഷം മുമ്പ് ലോക ജനത നൽകിയ സ്വീകരണമല്ല ഇന്ന് നൽകുന്നത്. കാരണം 1992 കാലയളവിന് ശേഷം ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും കഴിഞ്ഞതിന് ശേഷം ഭാരതം എന്താണ് എന്ന് ലോകം അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ആ ഭാരതത്തിൻ്റെ മക്കളായി ജനിക്കാൻ കൊതിക്കുന്ന മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഫോറിനേഴ്സ് ആണ് അമ്മയുടെയും ഗുരുജിയുടെയും സ്വാമിയുടെയും മുമ്പിൽ വന്ന് 2 കൈയും കൂപ്പി തൊഴുതുകൊണ്ട് സേവാപ്രവർത്തനം നടത്തുന്നത്. വിദേശത്ത് നിന്ന് വന്ന് ഈ നാട്ടിൽ വന്ന് സേവന പ്രവർത്തനം നടത്തുക, ഈ ജന്മം സാധകമാക്കാൻ വേണ്ടിയുള്ള സേവാപ്രവർത്തനം പൂച്ചെണ്ടിന് വേണ്ടിയല്ല, മാലയ്ക്ക് വേണ്ടിയല്ല, പൊന്നാടയ്ക്കോ അംഗീകാരത്തിനോ പത്മശ്രീക്കോ അവാർഡിനോ വേണ്ടിയല്ല. അത് ഈ സ്ഥാനത്ത് ഈ ജന്മം ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. ഈ ഭാരതത്തിലെ 108 കോടി ജനതയിൽ ഒരാളായി തീരാൻ ഭാഗ്യം കിട്ടിയവര് മാവോ സേത്തുങ്ങ് അന്ത്യകാലത്തിൽ തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചു അത്രേ, അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഗംഗാതീരത്തെ പുൽക്കൊടിയായിട്ടാണെങ്കിലും ജനിക്കണമെന്ന്, അതാണ് ഭാരതത്തെ അറിയുന്നവരുടെ പ്രാർത്ഥന. അപ്പോൾ ഭാരതത്തിൽ വസിക്കുന്നവരുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഇനിയൊരു 10 ജന്മമുണ്ടെങ്കിൽ ആ 10 ജന്മവും ഈ ആര്യാവർത്തത്തില് സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലത്തില് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച രാഷ്ട്രത്തില് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയാത്ത രാഷ്ട്രത്തില് ഇഷ്ടമുള്ള ഈശ്വരന്മാരെ ആരാധിച്ചോളാൻ പറഞ്ഞ രാഷ്ട്രത്തില് ഏത് സംസ്കാരിക തന്തുക്കളും സ്വീകരിച്ചോളാൻ പറഞ്ഞ രാഷ്ട്രത്തില് ഏത് മാർഗവും ഒന്നിൽ തന്നെ എത്തിച്ചേരുമെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രത്തില് ശാസ്ത്രവും ആത്മീയതയും സമന്വയിപ്പിച്ച രാഷ്ട്രത്തില് ആധുനികമായ നന്മകളെല്ലാം കൂട്ടിച്ചേർക്കുക, തിന്മകൾ എവിടെയുണ്ടെങ്കിലും തിരസ്കരിക്കുക എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രത്തില് ജന്മം കൊണ്ട ഞാനും നിങ്ങളും ഇനിയൊരു 2 വർഷത്തേക്ക് കരയരുത്, ഇനിയൊരു 2 വർഷത്തേക്ക് വേദനിക്കരുത്, ദുഃഖിക്കരുത്, നമ്മളെ അവഹേളിക്കരുത്, നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കരുത്, നമ്മുടെ രാഷ്ട്രത്തെ അവഹേളിക്കരുത്. സംസ്കാരത്തെയും രാഷ്ട്രത്തെയും അവഹേളിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർന്ന് ചിരിക്കരുത്, നാടിനെ കളിയാക്കരുത്. അതിനെന്താ വേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണമെന്നൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുകയല്ല, അതെനിക്ക് തോന്നുന്നത് നമ്മൾ കുറേയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. പാലക്കാട് ജില്ലയിലെ നിങ്ങൾക്ക് അറിവ് നൽകി നമ്മൾ ആരാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവും മാതൃഭൂമിയും മനോരമയും നിങ്ങളെ അറിയിച്ചു നിങ്ങൾ ആരാണെന്ന്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ എന്തു ചെയ്യണം എന്നൊന്ന് ചിന്തിക്കുക. അതെളുപ്പാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട ദൗത്യം മറ്റൊരുവൻ ചെയ്യുമെന്ന് ധരിക്കരുത്. നമ്മൾ ചെയ്തു തീർക്കേണ്ടതായ കർമ്മം മറ്റൊരുവനെ ഏൽപ്പിക്കരുത്. ചെയ്തു തീർക്കാനുള്ളത് പദാനുപദം ചെയ്തു തീർക്കുക. നമുക്കതിന് സാധിക്കും. മാറ്റം വരേണ്ടത് നമ്മളിൽ നിന്നാണ്. എന്നിൽ നിന്ന് മാറ്റം വരണം, എൻ്റെ കുടുംബത്തിൽ നിന്ന് മാറ്റം വരണം, ഞാനുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് മാറ്റം വരണം. ആ മാറ്റമാണ് എങ്ങനെ വരുത്തണമെന്ന് നിങ്ങളുടെ കയ്യിലിപ്പോൾ നോട്ടീസിൻ്റെ രൂപത്തിൽ തന്നിരിക്കുന്നത്. ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത 1 മണിക്കൂർ 15 മിനിറ്റ് ചെറിയ സന്ദേശം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്ര കാലം ജീവിച്ചുവോ ആ ജീവിതത്തിൽ നിന്ന് തിന്മകളാണ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചത് എങ്കിൽ ഇന്ന് മുതൽക്ക് ഒന്ന് തിരുത്തുക. ഒരഭ്യർത്ഥനയാണ്, ആഹ്വാനമാണ്, പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങാം. അതിനാണ് ഇന്നത്തെ സെമിനാറ്. എനിക്ക് ഉറപ്പുണ്ട് ധാരാളം പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ധാരാളം പഠന ക്ലാസ്സുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതും ഒരു പ്രഭാഷണം ആക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പ്രഭാഷണത്തെ പ്രവർത്തനത്തിനുള്ള ദിശാബോധമാക്കി മാറ്റാം എന്ന് ആഗ്രഹിച്ചത്. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, മാതാപിതാക്കളോടാണ്, അമ്മമാരോട്, പിതാക്കന്മാരോട് ഏതൊരു വിദ്യാർത്ഥിയും 7 ദിവസമുള്ള ഒരാഴ്ചയിൽ 5 ദിവസം 6 മണിക്കൂർ വീതമാണ് സ്കൂളിൽ ചെലവഴിക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും 18 മണിക്കൂറും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂട്ടത്തിലാണ്. ആഴ്ചയിൽ 2 ദിവസം നിങ്ങളുടെ മക്കൾ ഏതാണ്ട് 24 മണിക്കൂറും നിങ്ങളുടെ കൂട്ടത്തിലാണ്. ആ മക്കളുടെ അച്ഛനമ്മമാരാകാൻ ഭാഗ്യമുള്ളവരായി നിങ്ങൾ ഉയരണം. നിങ്ങളൊരു ധർമ്മബോധമുള്ള അമ്മയായി മാറണം. നിങ്ങൾ എന്ത് മക്കളെ പഠിപ്പിക്കുന്നുവോ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഉപദേശിച്ചത് മക്കൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തത് മക്കൾ സ്വീകരിക്കാതിരിക്കില്ല. ഓരോ ദിവസവും 15 മിനിറ്റെങ്കിലും മക്കളുടെ കൂട്ടത്തിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ട് അവരുമായി ചർച്ച ചെയ്യണം. അമ്മമാരെ, നിങ്ങളവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കണം. തന്നെത്താനെ ഭക്ഷണമെടുത്ത് കഴിക്കാൻ പറയരുത്. അമ്മമാരെ, നിങ്ങൾ അവരെ രാവിലെ എഴുന്നേൽപ്പിക്കണം. ചിരിച്ച മുഖവുമായി, ശാന്തമായ വാക്കുകളുമായി അവരെഴുന്നേറ്റ് നോൽക്കുമ്പോൾ നിങ്ങളുടെ ചിരിച്ചുകൊണ്ടുള്ള മുഖം കാണാൻ ഭാഗ്യം നിങ്ങളുടെ മക്കൾക്കുണ്ടാകണം. ഈ ഒരമ്മയുടെ മകനായി, മാതാപിതാക്കളുടെ മകനും മകളുമായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് ഞങ്ങളുടെ പുണ്യമാണെന്ന് മക്കൾക്ക് തോന്നണം. നമ്മുടെ പൈതൃകത്തിൻ്റെ കഥകളുണ്ട്, പൈതൃകത്തിലെ സംഭവങ്ങളുണ്ട്, നിങ്ങളുടെ അമ്മയും അച്ഛനും അനുഭവിച്ച വേദനകളുണ്ട്, അവർ ജീവിച്ച് കാണിച്ചു തന്ന പന്താവുണ്ട്. അതിടയ്ക്കിടയ്ക്ക് മക്കളോട് അവർക്ക് വിരസത തോന്നാത്ത വിധത്തിൽ അനുയോജ്യമായ സമയത്ത് നല്ല രസകരമായ രീതിയിൽ അവർക്ക് അവർ വളർന്ന് വലുതാകുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അമ്മയുടെ ചിത്രം മക്കളുടെ മനസ്സിൽ അമ്മയുടെയും അച്ഛൻ്റെയും കാലശേഷവും ഉണ്ടാകും. ഒരു ഉപദേശവും കൊടുക്കാത്ത അമ്മ, ഒരു ധർമ്മബോധവും ഉണ്ടാക്കാത്ത അച്ഛൻ, ആ അമ്മയെയും അച്ഛനെയും എന്തിനു മക്കൾ സ്മരിക്കണം? ചോറ് തന്നതിനാ, ചോറ് തന്നതിനാ സ്മരിക്കുന്നത് എങ്കിൽ മക്കൾ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ മക്കളെ ഉണ്ടാക്കിയത്. പിന്നെന്തിന് അവർ നിങ്ങളോട് നന്ദിയുള്ളവരാകണം? അതുകൊണ്ട് ഓർമ്മിക്കുക, പട്ടിക്ക് ചോറ് കൊടുക്കുന്ന മാതിരിയോ പശുവിന് പിണ്ണാക്ക് കൊടുക്കുന്ന മാതിരിയോ മക്കൾക്ക് ചോറ് കൊടുക്കുന്നതാണ് എൻ്റെ കർത്തവ്യമെന്നും, ഈ പാലക്കാടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഫീസ് ഈടാക്കുന്ന സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസമെന്നും, അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നും ധരിച്ച് മാതാപിതാക്കളെ, ഒരിക്കലും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ദൗത്യം തീർന്നു എന്ന് ധരിക്കരുത് എന്നും എല്ലായിടത്തും പറയാറുണ്ട്. എന്നും എല്ലായിടത്തും ആവർത്തിച്ചു പറയാറുണ്ട്. ജന്മം നൽകി വളർത്തി വലുതാക്കിയപ്പോൾ, ആ കുഞ്ഞ് കമഴ്ന്നു വീണപ്പോൾ, ആ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുമ്പോൾ, ആ കുഞ്ഞ് ചിരിച്ചപ്പോൾ, അവൻ വലുതാകുന്നത് കണ്ടപ്പോൾ ആഹ്ലാദിച്ച നിങ്ങൾ, ഇങ്ങനൊരു മകൻ എനിക്ക് ജനിച്ചത് എന്റെ ഗതിയാണ് എന്ന് പറയേണ്ടി വരരുത്, ഇങ്ങനൊരു മകള് എന്റെ ജീവിതത്തിന്റെ ശാപമാണ് എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ അവരെ വളർത്തരുത്. അത് നിങ്ങളുടെ ദൗത്യം, അത് നിങ്ങളുടെ ധർമ്മം. സാധിക്കും നിങ്ങൾക്ക്, നിങ്ങൾക്കേ സാധിക്കുള്ളൂ. ലോകത്തില് അമ്മയ്ക്കും അച്ഛനും ജനിക്കുന്ന ഒന്നോ രണ്ടോ കുട്ടികളോട് മറ്റാർക്ക് തോന്നുന്ന പ്രതിബദ്ധതയേക്കാൾ കൂടുതൽ അവർക്ക് ജന്മം നൽകിയവർക്കാണ് പ്രതിബദ്ധത ഉണ്ടാവുക. അത് ഓർമ്മിക്കണം അമ്മമാരെ. നിങ്ങൾ എത്ര ത്യാഗം സഹിച്ചാലും മക്കൾക്ക് ധർമ്മബോധം കൊടുക്കാൻ, മക്കളില് നന്മകൾ വളർത്താൻ ഒരൽപ്പം ത്യാഗം കൂടി സഹിച്ചില്ലെങ്കിൽ മറ്റൊരു ത്യാഗത്തിനും പ്രയോജനമില്ല. ആ വരി ഞാൻ ആവർത്തിക്കുന്നു. ഏത് ത്യാഗം സഹിച്ച് മക്കളെ ഡോക്ടറോ എഞ്ചിനീയറോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ എല്ലാം ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരും, അതിൻ്റെ കൂട്ടത്തില് ഒരു 2% ത്യാഗം കൂടി അഡീഷണൽ ചേർക്കാം. മക്കളെ ധർമ്മബോധമുള്ളവരാകാൻ, അതിനാദ്യം നിങ്ങൾ ധർമ്മബോധമുള്ളവരാകണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ഉപദേശവും ശാസ്ത്രീയമായിരിക്കണം, യുക്തിപരമായിരിക്കണം. മക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പാകത്തിന് അമ്മമാരും പിതാക്കളും വളരണം. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ ത്യാഗം നിങ്ങൾ സഹിച്ചാൽ നിങ്ങളും ഉയരും, മക്കളും ഉയരും. ഇന്നലെ വൈകുന്നേരം ഒരു കപ്പ് ചായ കുടിക്കാൻ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോർഡിനേറ്ററിൻ്റെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ വാതിൽക്കൽ എഴുതി വച്ചിട്ടുണ്ട്, പല വീടിലും എഴുതി വയ്ക്കാറുണ്ട്, ഏറ്റുമാനൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം. ആ വീട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും ഈ വീടിൻ്റെ ഐശ്വര്യം, അതാണ് അവിടെ എഴുതി വച്ചിരുന്നത്. ഞങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും ഈ വീടിൻ്റെ ഐശ്വര്യം, അതാണ് സത്യം. ഏറ്റുമാനൂരപ്പന് വേറെ ജോലിയുണ്ട്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിലും ഒത്തിരി പേര് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം നോക്കേണ്ട ഉത്തരവാദിത്വം ഒരു 2.5 രൂപയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് അവരുടെ ചുമലിൽ വെക്കരുത്. നിങ്ങളുടെ ചുമലിൽ ഏറ്റെടുക്കുക, സാധിക്കും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ ദൗത്യം മാതാപിതാക്കൾ ഏറ്റെടുക്കുമെന്ന് ഹൃദയം തുറന്ന് ആഗ്രഹിക്കുകയാണ്, ഹൃദയം നിറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായി ബന്ധപ്പെടുന്ന സർവ അമ്മമാരോടും അച്ഛന്മാരോടും നിങ്ങൾ ഈ സന്ദേശം കൈമാറണം. നിങ്ങളുടെ വീട്ടില്, അയൽവക്കത്തില്, ഓഫീസില്, ക്ലബില്, അമ്പലത്തില് പുത്രി ധർമ്മവും പറഞ്ഞുകൊടുക്കണം. സംശയമുണ്ടെങ്കിൽ 24 മണിക്കൂർ ഞങ്ങൾ അവൈലബിൾ ആണ്. അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും ന്യായമായ സംശയമാണെങ്കിൽ അതിന് ഉത്തരം നൽകിയതിന് ശേഷമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ. ഈ രണ്ട് വർഷം അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം, നമുക്ക് മാറാം, നമുക്കുയരാം. ഉദ്ധരേ ആത്മനാത്മാനം, അവനവനെ അവനവൻ ഉയർത്താം. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. അധ്യാപകരോട്, ഭാരതത്തില് അധ്യാപകർക്ക് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം അമേരിക്കയിലെ അധ്യാപകരുടേത് പോലെയുള്ള ദൗത്യമല്ല. ഭാരതത്തിലെ അധ്യാപകര് ആചാര്യന്മാരാണ്. ഇന്ന് അധ്യാപകരിൽ മാറ്റമുണ്ട്. പണ്ട് അധ്യാപകര് വിദ്യാർത്ഥികളെ കളിയാക്കും. അമ്പലത്തിൽ പോകുന്നതിന്, ചന്ദനം തൊടുന്നതിന്, ഭസ്മം തൊടുന്നതിന് ഭാരതീയ പൈതൃകത്തിൻ്റെ ഏത് ബിന്ദു ഒരു വിദ്യാർത്ഥി ആചരിച്ചാലും ഹിന്ദുവായ അധ്യാപകരാണ് ആദ്യമായിട്ട് വിദ്യാർത്ഥികളെ കളിയാക്കുന്നത്. കല്ലിനെ പൂജിക്കുന്നു, വിളക്കിനെ പൂജിക്കുന്നു, പട്ടികൾ ഓരിയിടുന്ന മാതിരി വേദം പഠിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിയ കാലഘട്ടം മാറിയിട്ടുണ്ട്. അധ്യാപകർക്ക് മനസ്സിലായി തുടങ്ങി. ഈ നാട് വ്യത്യസ്തമായ നാടാണ് എന്ന്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വിദേശികളെ നശിപ്പിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്വാതന്ത്ര്യാനന്തരം അധ്യാപകര് ഈ നാടിൻ്റെ പൈതൃകത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഓരോ ദിവസവും ലഭിക്കുന്ന 6 മണിക്കൂർ സമയം എത്രത്തോളം വിദ്യാർത്ഥികളില് അപകർഷതാ ബോധമുണ്ടാക്കാൻ കേരളത്തിലെ അധ്യാപകർക്ക് സാധിച്ചുവോ അതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം. ഏതോ ഒരു മന്ത്രി 3 ദിവസം മുമ്പുള്ള പത്രത്തിൽ പറഞ്ഞൊരു വാർത്ത, ലാഭം കൊയ്യാനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതെങ്കിൽ അതിനേക്കാൾ നല്ലത് ചാരായം കച്ചവടം നടത്തുന്നതാണ് എന്ന് എളമരം കരിമിൻ്റെ അഭിപ്രായം. വിദ്യാഭ്യാസത്തെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് നോക്കാം. 2 കച്ചവടത്തിൽ ഏതാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നവർക്ക് കൊടുക്കത്തക്ക വിധത്തിൽ സ്വാതന്ത്ര്യം കിട്ടി 59 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നു. 2 ഓപ്ഷനുണ്ട്, ഒന്നില്ലെങ്കിൽ ചാരായ കച്ചവടം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം. എത്ര ഭംഗിയായിട്ട് കമ്പയർ ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂട്ടത്തിലുള്ളവര്. ഓർമ്മിക്കാം, ഇന്ന് ഡോക്ടർ CI ഐസക് ഒരു ഉപദേശം നൽകിയിരുന്നു, അതുപോലെ മറ്റു ചിലരും നൽകിയിരുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും എൻ്റെ മക്കൾക്ക് സ്കൂളിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാനല്ല, സ്കൂളിൽ കിട്ടേണ്ടത് എന്താണെന്ന് സ്കൂൾ അധികൃതരെ അറിയിക്കുക. പല സ്കൂൾ അധികൃതർക്കും അറിഞ്ഞുകൂടാ എന്താ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് എന്ന്. നിങ്ങളില് ചിലരെങ്കിലും പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ വന്ന് നിർബന്ധമായും അധ്യാപകർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാം. അധ്യാപകർക്കും പ്രാരബ്ധമുണ്ട്. വലിയ കൈക്കൂലി കിട്ടാത്തൊരു ജോലിയായത് കാരണം ആത്മാർത്ഥത കുറയും. അതുകൊണ്ട് അധ്യാപകർക്ക് എന്തു വേണമെന്നറിഞ്ഞുകൂടാ, എന്തു വേണമെന്നറിയണമെന്ന് ആഗ്രഹമില്ല. എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് മാനേജ്മെന്റിന് വലിയ താല്പര്യമില്ല, ഗവൺമെന്റിന് അത്രയും കൂടി താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കള് ஏதெங்கிலும் ஸ்கூலில் போகாதிக்கல ஏதெங்கிலும் கோளேஜில் போகாதிக்கல ஆ கோளேஜினே ஆ ஸ்கூலினே நன்மையிலேக்கு கொண்டு போகணுள்ள கர்ம பந்தாவ் அத்யாபகரிலூட நடத்த நீங்கள் சிரமிக்க. உறப்பு ஆதத்தை நாற்பத்தஞ்சு திவசம் நீங்களை புகச்சு புறத்தக்கான் டைகோஃபோல் உள்பட கீடநாசினி தளிக்கும். சரியில்ல, நாற்பத்தஞ்சு திவசம் கழியுமோ கீடநாசினியுடைய எஃபக்ட் தீரும். ஆரம்பசூராலு கேரளீய, அது ஞான் பண்ணதல்ல சங்கராச்சாரியர். ஈ சாட்டவும் ஈ துள்ளலும் எல்லாம் ஒன்றரை மாசம் கழியுமோ நிறுத்தும். ஆதத்தை நாற்பத்தஞ்சு திவசம் உறக்கப்பறையவன், ஒடுக்கம் நிறுத்தினவன், ஒன்றும் அறியாத்தவன், ஈ மூணு பேரா ஜெயிக்க. ஆதத்தை மூணு திவசம், ஆதத்தை ஒன்றரை மாசம் உறக்கப்பறையவன் ஜெயிக்கும், ஒடுக்கம் நிறுத்தினவன் ஜெயிக்கும், ஒன்றும் அறியாத்தவன் ஜெயிக்கும். அது கழிஞ்சால் இவர்க்கு வலிய ஸ்தானம் ஒன்றும் இல்லன்னு அறியுமோ அவர் பயும், ஆ சாருட இஷ்டம் மாதிரி செய்தோ ஞாங்கள் போவான் பயாதிக்கல. அனுபவத்தின் வெளிச்சத்தில் அத்யாபகரை மாற்றணும். மாற்றானாவசிய சர்வதும் நீங்கள் எத்தாம். ஒரு அத்யாபகனை மாற்றியால் அது படிப்பிக்க அறுபது குட்டிகள் இன்டு அஞ்சு க்ளாஸ் முன்னூறு குட்டிகளை ஒரு திவசம் மாற்றத்தின் விதேயமாக்க சாதிக்கும். ஆ மாற்றத்தின் விதேயமாக்கான ஒரு பிரிட்ஜ் பாலமாக தீரான் நீங்கள் சாதிக்கணும். நீங்களில் அத்யாபகருண்டில் சரிக்கு கடும்பிடித்தம் பிடிக்க, ஸ்கூலினை நன்மையிலேக்கு கொண்டு போகும். கூடி வந்தால் எந்த பற்றும், காரிண்ட் சில்லு பொட்டும், இத்தையிலே உள்ளு. ரெண்டு வர்ஷத்தேக்கு ஃபுல் இன்சூரன்ஸ் எடுக்க, கோம்ப்ரஹென்சிவ் இன்சூரன்ஸ். அது அதுவும் இல்லாது இது ஒன்றும் நேடன் சாத்தியல்ல. சிலப்போ சிலர் நீங்கள் வேறொரு பேரிடும், நீங்கள பேர் ராமதாசன் ஆனால் பைதகம் ராமதாசன் பேரிடும், குழப்பில்ல. நல்ல பேர், அத்த மோசம் உள்ள பேரொன்னும் அல்ல. அப்போ நன்மகள் அத்யாபகரை படிப்பிக்கான மகாயஜத்தில் சாதிக்கிடத்தோளம் செய்ய. மூணு தரத்தில் நாடினை அவஹேளிக்கிறவருடைய அடுத்து பதுக்கச்சு பரைய, சார் சார் எ மக்களை படிப்பது சரியல்ல சார், ஈ நாடினை அவஹேளிக்க விதத்தில் சார் படிப்பிக்கருது சார் என்பது ஒன்றாமத்தேது. ரெண்டாமத்தேது, சாரே சாரி நம்ம நன்மகள் படிப்பிக்க சாதிச்சிலும் டெக்ஸ்ட் புஸ்தகத்தில் உள்ளது மாத்திரம் படிப்பிச்சு நிறுத்தணும் சாரே, ஆவசியம் இல்லாத சார் படிப்பிக்க போகண்ட. மூணாமத்தை ஸ்டேஜ், சார் போட்டணி ஆயாலும் கெமிஸ்ட்ரி ஆனிலும் ஃபிசிக்ஸ் ஆனிலும் மாத்தமாட்டிக்ஸ் ஆனிலும் ஹிஸ்டரி ஆனிலும் அதி கூட்டத்தில் நம்ம நாடின் பைதகவும் கூடி அல்பாலம் சேர்க்கணும் சார், மரிச்சு போகும்போது கூடுதல் வலிக்கல சார் என்னும் பண்ணேக்காம். அது கூட்டத்தில் பண்ணா மதி, மாற்றிப்பறையண்ட. ஒற்ற வரி மதி, அச்சம் வராதிக்கல. காரணம் அத்யாபகர்க்காரா பண்ணு கொடுக்கானது? ஆரம் பண்ணு கொடுக்கான. அத்யாபகரை காணும்போது நம்ம தொழுது கொண்டு சார் வரணுண்டு, எந்த மகன் சார் வரணுண்டு மாறி, ஒருபக்ஷே அது அத்த யூஸ்ஃபுல் அல்லும் ஓப்போசிட்டு ஆனால் பலப்பழும் பையன் பற்றிய. அப்போ நமக்கு ஆ வியையும் ஹிண்ட் செய்து மாற்ற சாதிக்கணும். அது பாகத்தின் நீங்கள் உயரணும், அது பாகத்தின் வளரணும். எத்தையோ நல்ல அத்யாபகருண்டு, ஆ அத்யாபகரை கொண்டு ஈ ஸ்கூல்களில் க்ளாஸ் எடுப்பிக்கணும். அத்யாபகர்க்கும் க்ளாஸ் எடுப்பிக்கணும். நமக்கு பரிச்சயமுள்ள அத்யாபகருண்டில் அவரை கொண்டு மற்றவனை மாற்றிக்கணும். ஒரு குழப்பம் இல்ல. நம்ம கள்ளனை பிடிக்கிறது எங்கனையா? நேரிட்டல்லோ, பட்டி அழிச்சு விட்டுட்டல்லே. அதுபோல தான் அதே கேட்டகரி உள்ளவனை உபயோகிக்க. லைக் டிசால்வ்ஸ் லைக், ஒரே போல உள்ளது பரஸ்பரம் சேரும், ஒரே போல இல்லாத்தது சேரா புத்திமட்டா. அப்ப சேரும்படி சேர்க்க, அதே போல உள்ள அத்யாபகரை உபயோகிச்சு மாற்றுக. இது ஒரு ரசான, இது யதார்த்தத்தில் சூதுகளி. അല്ലാണ്ട് കടുക്ക വെച്ചിട്ട് ശകുനി കളിച്ചതല്ല ചൂടുകളി. ഇതാണ് ഓരോന്നിനെയും മാറ്റിയേ ഇരിക്കുള്ളൂ. അതിന് സാധിക്കും. സംശയം തോന്നുകയാണെങ്കിൽ ആരാധ്യനായ ഹരിദാസ് സാറുണ്ട്, ഓരോന്നിനെയും എങ്ങനെയാ മാറ്റുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തരും. കൃത്യം കറക്റ്റ് വേവ് ലെങ്ത് ഉപയോഗിച്ച് അസ്ത്രമെയ്യാം അർജുനനെ പോലെ ആരാധ്യനായ ഹരിദാസ് സാറ് പറഞ്ഞു തരും. സകലതിനെയും മാറ്റണം, ഒരെണ്ണത്തിനെ വിടരുത്. ഇതൊക്കെയാണ് 41 ദിവസം വ്രതമനുഷ്ഠിച്ച് ശബരിമലയിൽ പോകുന്നതിനേക്കാൾ മെറിട്ടോറിയസ് ആയിട്ടുള്ളത്. അപ്പൊ എത്ര തിരക്ക് വന്നാലും നിങ്ങൾ ശ്രീകോവിലിനകത്ത് വീഴുകയില്ല, നല്ല ഉറപ്പുണ്ടാവുകയും ചെയ്യും. അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ശരിക്ക് അധ്യാപകരെ മാറ്റുക, അവരിലൂടെ സമൂഹം മാറാതിരിക്കില്ല. അധ്യാപകർ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ആ ദൗത്യം നിർവഹിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ സർവ്വതും നിങ്ങൾക്ക് എത്തിക്കാം. നിങ്ങൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ എന്നെനിക്ക് സംശയമില്ല. നിങ്ങൾ മൊത്തം ഇടതുപക്ഷമാണെന്ന് എനിക്കറിയാം. എന്നാലും മാറ്റാൻ സാധിക്കും. എന്താ കാരണം? നിങ്ങളുടെയും നാടാണിത്. ഇത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെയോ ഒരു മതക്കാരൻ്റെയോ ഒരു പ്രത്യേക ചിന്താധാരയുടെ വാഹകന്റെയോ നാട് മാത്രമല്ല, നിങ്ങളുടെയും നാടാണ്. എങ്കിൽ ഈ നാടിൻ്റെ നന്മ നിങ്ങളുടെ അവകാശമാണ്. ആ നാടിൻ്റെ നന്മ പഠിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ദൗത്യം. നിങ്ങൾ വിദ്യാർത്ഥികളെ യുക്തിവാദികളാക്കരുത്, നിങ്ങൾ വിദ്യാർത്ഥികളെ നിരീശ്വരവാദികളാക്കരുത്, നിങ്ങൾ വിദ്യാർത്ഥികളെ രാഷ്ട്രീയക്കാരാക്കരുത്, നിങ്ങൾ വിദ്യാർത്ഥികളെ നാടിൻ്റെ നിഷേധികളാക്കരുത്. നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും തിന്മകൾ പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ വിദ്യാർത്ഥികളുടെ വഴി തെറ്റിക്കരുത്. നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കുടുംബ ബന്ധത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം. എന്തിനാ അത്ര സ്പീഡിൽ പറഞ്ഞത്? ആ നോട്ടീസിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട്. അതിലെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് റെഫർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അധ്യാപകരെ മാറ്റുക. ഒരു ചാണക്യന് ഈ അലക്സാണ്ടറിനെ തിരിച്ചയക്കാൻ സാധിച്ചു. ഒറ്റ ചാണക്യന് സാധിക്കും. നിങ്ങൾ കണ്ടല്ലോ ഇല്ലേ അമൃത ടി വിയിൽ ചാണക്യ സീരീസ്? എന്ത് കലക്കനായിരുന്നു! ചിലതെല്ലാം കണ്ടു മനസ്സിലാക്കണം. കഷണ്ടി തലയും മുഖഭാവം, ചുളിവ് പിടിച്ച ഓമ്പുരിയെ പോലെയുള്ള ഭാവം എല്ലാം കൂടി നോക്കി എന്തൊരു ചങ്കൂറ്റം! സമൂഹത്തെ മാറ്റാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അധ്യാപകർ. അധ്യാപകരെ മാറ്റാൻ കപ്പാസിറ്റി ഉള്ളവരാകണം രക്ഷാകർത്താക്കൾ. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. ഓരോ വിദ്യാർത്ഥിയും വളരുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നണം, പരമപവിത്രമായ ഭാരതത്തിൻ്റെ മകനാണ്, മകളാണ് ഞാനെന്ന്. ആ വിദ്യാർത്ഥിക്ക് തോന്നണം, ഞാൻ എന്തിനു വേണ്ടി എൻ്റെ രാജ്യത്തെ സ്നേഹിക്കണം, ഞാൻ എന്തിനു വേണ്ടി എൻ്റെ അമ്മയെ ബഹുമാനിക്കണം, ഞാൻ എന്തിനു വേണ്ടി എൻ്റെ പൈതൃകം പഠിക്കണം, ഞാൻ എന്തിനു വേണ്ടി എൻ്റെ സംസ്കൃതി സംരക്ഷിക്കണം. അതിനുത്തരം അവന് ലഭിക്കണം. ഓരോ വിദ്യാർത്ഥിയും അതിന് അവനെ കൊണ്ട് ചിന്തിപ്പിക്കണം. അത് അധ്യാപകരുടെയും അമ്മമാരുടെയും ഉത്തരവാദിത്വം. വലിയ ബുദ്ധിമുട്ടില്ല. അവനോട് ചെവി ശരിക്കുപയോഗിക്കാൻ പറയുക. ഇന്നലെ വ്യാസവിദ്യാപീഠത്തിൽ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് എടുത്തു. രാവിലെ ഭാരതീയ വിദ്യാഭവനിൽ ക്ലാസ് എടുത്തു. 1700 കുട്ടികളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, സ്ട്രിംഗ് തിയറി എന്താണ്? സ്ട്രിംഗ് തിയറി 3 ദിവസങ്ങൾക്ക് മുമ്പ് ഡിസ്കവറി ചാനലിൽ സ്ട്രിംഗ് തിയറിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, MIT, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, ഇവിടെയുള്ള പ്രൊഫസർമാരെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് നിങ്ങളൊരു 10 ജന്മം ജനിച്ചാൽ മക്കൾക്ക് സ്ട്രിംഗ് തിയറി പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടെങ്കിലും ഞാൻ പറയുന്നു, സ്ട്രിംഗ് തിയറി പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രിംഗ് തിയറി എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാറ്റത്തിനെ സൗരയൂഥത്തിന്റെ അത്രയും വലിപ്പമുള്ളതാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഒരു മരം എത്ര വലിപ്പമുണ്ടോ അതാണ് ഒരു സ്ട്രിങ്ങിന്റെ വലിപ്പം. ഇതാണ് കമ്പാരിസൺ. അതൊന്ന് കണ്ടാൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡിസ്കവറി ചാനലിലെ ആ പ്രോഗ്രാം അമ്മയോ അധ്യാപകനോ പറയാതെ മക്കൾ കാണില്ല. മക്കൾക്ക് കാണാൻ താല്പര്യം സ്ത്രീധർമ്മം, ഓമന തിങ്കൾ പക്ഷി, സ്ത്രീധനം, ഓർമ്മ. എന്താ കാരണം? അമ്മയ്ക്കും ഇഷ്ടം അതാണ്. അമ്മ കണ്ടത് പഠിച്ചിട്ടാ മക്കൾ കാണുക. കേരളീയനൊരു പ്രത്യേകതയുണ്ട്, 10 പൈസ ചെലവാക്കാതെ കരയാൻ അവസരം കിട്ടുകയാണെങ്കിൽ അതാണ് അവൻ്റെ താല്പര്യം. ലോകത്തിൽ എല്ലാവർക്കും സന്തോഷിക്കാനാ താല്പര്യം. ഇന്നലെ അമേരിക്കയിലെ മാഡിസണിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അവര് കേരളത്തിലെ 2 പേരോട് ചോദിച്ചു, അത്രേ കേരളത്തിൽ ദീപാവലി ഇല്ലേ എന്ന്. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ദീപാവലി ഇല്ല, ഞങ്ങൾക്ക് ചിരിക്കുന്ന ഒരു ഉത്സവവും ഇല്ല. ചിരിക്കുന്ന ഉത്സവമൊക്കെ കേരളത്തിന് പുറത്താണ്. അപ്പം ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർത്തു, ലോകത്തിൽ നമ്മൾ മാത്രമേ അസുര ചക്രവർത്തിയെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ, വേറൊക്കെ ദൈവങ്ങളെയാണ് ഇൻവൈറ്റ് ചെയ്തത്. ഇവിടെ മാത്രം ഹിരണ്യകശിപുവിൻ്റെ മകൻ്റെ പൗത്രൻ മഹാബലിയെ ഇൻവൈറ്റ് ചെയ്തത് നമ്മളാണ്. അപ്പം നമുക്കെല്ലാം എവിടേക്കോ ദുഃഖിക്കണമെന്നൊരു തോന്നൽ, ചിരിക്കാനും സന്തോഷിക്കാനും നമുക്ക് സാധ്യമേയല്ല. ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പോഗോ ചാനൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ഒരു ചാനലുണ്ടോ എന്നായിരിക്കും ചോദിക്കുക. എന്താ കാരണം? രാവിലെ 6 മുതൽക്ക് രാത്രി 12 വരെ മനുഷ്യന് ചിരിക്കാനുള്ള ചാനലാണത്. അസാധാരണമാം വിധം ഏത് മുഖം വീർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യയെയും പിടിച്ചൊരു 1/2 മണിക്കൂർ അതിൻ്റെ മുമ്പിൽ ഇരുത്താം, അമ്മച്ചി ചിരിക്കാതിരിക്കില്ല. അത് നമ്മൾ ചെയ്യില്ല, കാരണം കൂടുതൽ ചിരിച്ചാൽ കരയുമെന്ന് ആരോ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് നേരത്തെ തന്നെ കരയാതിരിക്കാൻ, ഇപ്പൊ തന്നെ ചിരിക്കാതിരിക്ക. ആരുണ്ടാക്കിയ വരിയാണാവോ ഈശ്വര? മഹാഭാരതം വീട്ടിൽ വെക്കരുത്, ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴൽ കൊടുക്കരുത്, വിഗ്രഹം വെച്ച് പൂജിക്കരുത്. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയ ഈ അന്ധവിശ്വാസം? ഏതായാലും നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വിശ്വാസം വേണം, വേദനിക്കാനും വിഷമിക്കാനും കരയാനും ദുഃഖിക്കാനും ചീത്ത പറയാനും നെഗറ്റീവ് കാണാനും ഒക്കെ കൂടി ചേർത്തിട്ട് പത്രത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും കിട്ടുന്നത് കൂടാതെ ഇതും കൂടി ഉണ്ടെങ്കിലേ ജീവിതം 26,500 ദിവസം സുഖമാവുള്ളൂ എന്നൊരു തോന്നല്. തിരിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ വിദ്യാർത്ഥികളുടെ അടുത്ത് ഈ ചെവി ശരിക്കും ഉപയോഗിക്കാൻ പറയണം. ലോകത്തിൽ എവിടെയെല്ലാം അറിവ് കിട്ടുമോ അത് ഉപയോഗിക്കണം. കണ്ണ് ശരിക്കും ഉപയോഗിക്കണം. ചുറ്റുപാടും നടക്കുന്നത് ഓരോ വിദ്യാർത്ഥിയും അറിയണം. ചോദിച്ച് ആ ശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം, ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ച് വളരാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നിങ്ങൾ ഉണ്ടാക്കണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ ഉത്തരം അന്വേഷിച്ച് കണ്ടുപിടുത്തിയിട്ട് പറയുന്ന അധ്യാപകരും മാതാപിതാക്കളുമാണ് നിങ്ങളെന്ന ബോധ്യം വിദ്യാർത്ഥിക്ക് ഉണ്ടാകണം. അവര് ചെറുപ്പം മുതൽക്ക് പരിപാലിക്കേണ്ടതായ കർത്തവ്യങ്ങൾ എന്താണെന്ന് ഒരു ദിവസം 5 മിനിറ്റ് വിദ്യാർത്ഥിയോട് ഉപദേശിക്കണം. ഉപദേശിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഉപദേശിക്കണം. അവർ ചോദ്യങ്ങൾ ചോദിക്കും. 5:30-6 ഇടയ്ക്ക് രാവിലെ എഴുന്നേൽക്കണം. തലച്ചോറ് ഒപ്റ്റിമം ആക്റ്റീവ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തണം. രാവിലെ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കണം. ഹാർട്ട് ബീറ്റ് നോർമലൈസ് ചെയ്യാൻ അത് ആവശ്യമാണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മക്കളെ ഓർമ്മിപ്പിക്കണം. വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. ന്യൂറോളജിസ്റ്റ് ബ്രെയിൻ വേവ് പാറ്റേൺ എന്ന ആരാധ്യനായ പ്രൊഫസർ പറയേണ്ടായി. അത് കൂടാതെ ഹീമോഗ്ലോബിൻ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഈ വടക്ക് തെക്ക് തെക്ക് വടക്ക് തലവെച്ച് കിടന്നാൽ ഹീമോഗ്ലോബിൻ തലച്ചോറിനകത്തുള്ള രക്തക്കുഴലിൽ ട്രാപ്ഡ് ആകുന്നത് കൊണ്ട് തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ കിട്ടില്ല മകനെ. അതുകൊണ്ട് നീ വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്നൊരു വിദ്യാർത്ഥിയോട് പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ ഇൻക്വിസിറ്റീവ്നെസ് സാറ്റിസ്ഫൈ ചെയ്യും. അവൻ അഭിമാനത്തോടുകൂടി പറയും, ഇങ്ങനെ ഒരു അധ്യാപകന്റെ അധ്യാപികയുടെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ, ഇങ്ങനെ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും സ്റ്റുഡൻ്റ് ആണ് ഞാൻ, എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ട് എന്ന് കേരളത്തിൽ അച്ഛനമ്മമാരെ കുറിച്ച് മക്കൾ പറയുന്ന തോന്നണില്ല. എങ്കിലും പറയിപ്പിക്കാൻ ശ്രമിക്കണം. ഓരോ ആചാരവും മകന് പറഞ്ഞു കൊടുക്കണം. അറിവുകൾ കാണുന്ന സമയത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വേവ് ലെങ്ത് അനുസരിച്ച് സംസാരിക്കണം. സന്ദീപ് ചൈതന്യ ഒരു 4 ദിവസം മുമ്പ് TV പറയുകയുണ്ടായി, അന്നം ബ്രഹ്മേതി വിജാനാത്, അന്നം ബ്രഹ്മമാണ് എന്ന് വിദ്യാർത്ഥിക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ ചോറ് കൊണ്ട് വെക്കുമ്പോൾ അവൻ വലത്തെ കൈ ഉപയോഗിച്ചൊരു തട്ട് തട്ടില്ല ചോറിനെ, ആ ചോറ് ഈശ്വരനാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കും, അപ്പൊ നാളെ മുതൽക്ക് ഞാൻ അമ്പലത്തിൽ പോകണ്ടല്ലോ, ഇവിടെ തന്നെ തൊഴുതാ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കണം. മക്കളെ, അന്നം ബ്രഹ്മമാണെന്ന് പറയാൻ കാരണം മക്കളൊരു 15 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന് നോക്ക്, എന്നിട്ടൊരു 30 ദിവസം കൂടി ഇരുന്ന് നോക്ക്, എഴുന്നേൽക്കില്ല. ഈ ജീവാത്മ ചൈതന്യം അവസാനം മക്കളിൽ നിന്ന് വിട്ടുപോകും ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഈ ഭക്ഷണത്തെ ബ്രഹ്മമാണ് ഈശ്വരനാണെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. ചിരിച്ചുകൊണ്ട്, ഉറക്കെ ചിരിക്കണ്ട, കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. നല്ല മന്ദസ്മിത പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ട മണ്ഡല ശാക്തേയം കേട്ടല്ലോ ഇല്ലേ ചിലര്? എന്തായിരുന്നു പാലക്കാടുകാരുടെ ഇരിപ്പ്? ശരിക്കും അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏത് ലോകത്താ നിൽക്കുന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. താഴത്തേക്ക് വന്നപ്പോഴും അറിഞ്ഞില്ല ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. പിന്നെ VCD കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഇതൊക്കെയാ പറഞ്ഞതെന്നുള്ളത്. കാരണം കുഴപ്പമുണ്ടായിട്ട് നിന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഉള്ളവരുടെ ആ പ്രത്യേക വേവ്സ് കൊണ്ട് ഭൂമിയിൽ നിന്ന് ഏതോ ലെവലിലേക്ക് മാറിയൊരു പ്രതീതിയാണ് മനസ്സിനകത്തുണ്ടായത്. അതുകൊണ്ട് പറഞ്ഞതാ, അതുകൊണ്ട് വീട്ടിനകത്ത് അച്ഛനും അമ്മയും വിദ്യാർത്ഥിയെ എപ്രകാരമാണോ വളർത്താൻ ആഗ്രഹിക്കുന്നത് അത് പദാനുപദം സ്കൂളിൽ നിന്ന് വരുന്ന വ്യക്തി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കണം, എൻ്റെ മകൻ നന്നായി വരും. പറയാൻ വിഷമമുണ്ടോ? 10 പൈസ ചെലവില്ല. പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഐഡൻറ്റിറ്റി കാർഡ് വേണ്ട, റേഷൻ കാർഡ് വേണ്ട, ഒന്നും മകൻ്റെ തലയിൽ മകളുടെ തലയിൽ കൈവച്ചിട്ട് എൻ്റെ മോള് നന്നായി വരും കേട്ടോ. അമ്മയുടെ പ്രാർത്ഥനയുണ്ട്. ശാന്തമായിട്ട് സ്കൂളിൽ പോകണം. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഹറി ബറി ആവണ്ട. ഒന്ന് ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ കൈകൂപ്പി ഒരു 10 സെക്കൻഡ് നോർമലായിട്ടിരുന്നതിന് ശേഷം എക്സാമിനേഷൻ എഴുതിയാൽ മതി. അമ്മയുടെ പ്രാർത്ഥന എന്നുണ്ടാവും, മോള് ജയിക്കും, മാർക്ക് കുറച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മോള് വിഷമിക്കൊന്നും വേണ്ട, അതൊന്നും സാരിയില്ല, അമ്മ എന്നും കൂട്ടത്തിലുണ്ടാവും. ഇതാണ് വിദ്യാർത്ഥികളോട് പറയേണ്ട വരികൾ. പറയാറുണ്ടോ? ആ ചോദ്യം ഞാൻ ഉത്തരം കിട്ടാതെ നിർത്താം. അതേപോലെ ഒന്ന് ഗേറ്റ് വരെ പോവാ, കുട്ടികളെ സ്കൂളിലേക്ക് ആക്കുമ്പോൾ ഒന്ന് ഗേറ്റ് വരെ പോവാ, എന്നിട്ട് ഒന്ന് കൈവീശ, ഒരു നഷ്ടമില്ല. എനിക്ക് ഓഫീസിൽ പോവണ്ടേ, കുറച്ച് നേരത്തെ എഴുന്നേക്കണേ, എന്താ കുഴപ്പം? ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റാ പോരെ. ആ ഗേറ്റിൽ ചെന്ന് മകൻ മകൾ കണ്ണിൽ നിന്ന് മാറുന്നത് വരെ ഒന്ന് കൈവീശ. ആ മക്കള് ലാസ്റ്റ് പോയിന്റിലെത്തി ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അമ്മയെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് ടാറ്റ പറഞ്ഞു പോകുന്ന അനുഭവം 100 ൽ 100% അമ്മമാർക്കും അനുഭവപ്പെടും. അതാണ് അവരുടെ ഹൃദയം നിറയ്ക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ബോൺവീറ്റ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. മണ്ണാങ്കട്ട അതൊന്നും അല്ല സീക്രട്ട് ഓഫ് മൈ എനർജി. സീക്രട്ട് ഓഫ് മൈ എനർജി ഈസ് ദ ബ്ലെസ്സിംഗ് ഓഫ് ദ മദർ ആൻഡ് ഫാദർ. അവിടെയാണ് എൻ്റെ മക്കൾക്ക് ഞാൻ ജ്യോതിഷ് ബ്രഹ്മി കൊടുക്കുന്നു. മക്കൾക്ക് ജ്യോതിഷ് ബ്രഹ്മി ഒന്നുമല്ല കൊടുക്കേണ്ടത്, സന്തോഷ് ബ്രഹ്മിയും കൊടുക്കണ്ട. നല്ല വാക്ക്, നല്ല പ്രവൃത്തി, ചോറ് വിളമ്പി കൊടുക്കുക, അനുഗ്രഹിക്കുക,
അതുപോലെ തന്നെ വാക്കുകൾ നല്ലോണം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക, ഗുഡ്, ഗ്രേറ്റ്, വെൽ ഡൺ എന്നൊക്കെ പറയാൻ പഠിക്കണം. ഡിക്ഷണറി നോക്കുമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാ വാക്ക് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാ കുട്ടികൾ ഉയരുന്നത്, സന്തോഷിക്കുന്നത്. സാധിക്കുമ്പോ ഇടയ്ക്കൊന്ന് മകനും മകൾക്കും ചോറൊന്ന് കുഴച്ചു വെച്ച് കൊടുക്കുക. ഒരു പ്രീ ഡിഗ്രിയോ ബി എസ് സിയോ ആയാലും ഇടയ്ക്കൊന്ന് ചോറ് വായിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ മകൻ ആറാമത്തെ സെമിസ്റ്റർ ബിടെക്കാ, കഴിഞ്ഞ ബുധനാഴ്ച കോളേജിൽ നിന്ന് വന്നപ്പോൾ ഒരു പാത്രത്തിൽ എൻ്റെ വൈഫ് ചോറെല്ലാം കുഴച്ച് പപ്പടവും എല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവൻ വന്ന് നേരെ കുളിച്ച് നേരെ വേദമന്ത്രം കുറേ നേരം ചൊല്ലിയിട്ട് വന്ന് ഈ പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ആറാമത്തെ സെമിസ്റ്റർ പഠിക്കുന്ന നിനക്ക് ഇപ്പോഴും അമ്മ കുഴച്ച് തരിക ചോറ്? ഇൻസ്റ്റന്റേനിയസ്ലി അവൻ പറഞ്ഞ റിപ്ലൈ, അച്ഛാ എത്ര കാലം അമ്മ കുഴച്ചു തരുന്ന ചോറ് കഴിക്കാൻ എനിക്ക് സാധിക്കുന്ന അറിഞ്ഞൂടല്ലോ, സാധിക്കുന്നിടത്തോളം ഞാനത് ചെയ്യട്ടെ. എത്രയാ പ്രായം? പണ്ടത്തെ കാലാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവാനുള്ള സമയമായി. അങ്ങനെയുള്ള അവന് ഇപ്പൊ ചോറ് കുഴച്ചു കൊടുക്കുന്ന ഒരവസ്ഥ, അതവർക്ക് സന്തോഷമാണ്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് കുളി കഴിഞ്ഞ് നാമം ജപിച്ച് മടിയിൽ തലവെച്ച് കിടത്തി സ്കൂളിലെ കാര്യങ്ങളൊന്ന് ചോദിക്കണം. വെറുതെ സ്കൂളിലെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുന്നു, പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭയിൽ ചോദ്യം ചോദിക്കുന്ന മാതിരി ചോദ്യം ചോദിക്കരുത്. അവർ ചോദ്യം ചോദിക്കുമ്പോൾ പലതും കാണിക്കും, അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് നിയമസഭയിൽ പാൻഡാക്കാൻ പോവണം. അതുകൊണ്ട് ആ രീതിയിൽ ഒരു കാരണവശാലും ചോദ്യം ചോദിക്കരുത്. ചോദ്യം ചോദിക്കുമ്പോൾ സുഖവും ദുഃഖവും അറിഞ്ഞ് സുഖത്തോടൊപ്പം ആഹ്ലാദിക്കാനും ദുഃഖത്തിന് പരിഹാരം കാണാനും വേണ്ടി വിദ്യാർത്ഥിക്ക് ആവശ്യമായ ചൈതന്യം നിങ്ങൾ കൊടുക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ വിദ്യാർത്ഥിയാവുന്നത്. ആ വിദ്യാർത്ഥി ഡോക്ടറായാൽ മാത്രം പോരാ, മറ്റ് ഡോക്ടർമാരിൽ നിന്ന് വ്യത്യസ്തനായ ഡോക്ടറാവണം. ആ വിദ്യാർത്ഥി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാൽ പോരാ, ആ വിദ്യാർത്ഥി മറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റുകളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം. ഒരു എഞ്ചിനീയർ ആയാൽ പോരാ, ഞാൻ ആ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നു, മറ്റ് എഞ്ചിനീയർമാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം. ആക്കിക്കൂടെ? നിങ്ങൾക്ക് സാധിക്കില്ലേ? ഇന്ന് ആയിരക്കണക്കിന് എഞ്ചിനീയർമാരുണ്ട്, കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് യൂസ്ലെസ്. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ മകന്റെ മഹത്വം, മകളുടെ മഹത്വം അച്ഛനും അമ്മയ്ക്കും ആത്മാവിനകത്ത് ചിന്തിച്ച് ആഹ്ലാദിക്കാൻ, മറ്റുള്ളവരോട് പറഞ്ഞ് വീരവാദം മുഴക്കാനല്ല, അവനവന് സാധിക്കണം. എൻ്റെ മകനെ ഇത്രയാക്കാൻ ഈശ്വര അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചു. അവന് ധർമ്മബോധമുണ്ട്, അവൻ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിച്ചു. ഇത് അമ്മമാർക്കും അധ്യാപകന്മാർക്കും സാധിക്കണം. ഈ നാടിൻ്റെ പൈതൃകം അവനെ പഠിപ്പിക്കണം. അവന് മാത്തമാറ്റിക്സ് ആ താല്പര്യമെങ്കിൽ മാത്തമാറ്റിക്സ് ഹെറിറ്റേജ് പഠിപ്പിക്കണം. എസ്ട്രോണമിക്കൽ ഹെറിറ്റേജ്, മെറ്റലർജിക്കൽ ഹെറിറ്റേജ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഇന്ന് രാവിലെ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലെ ആരാധ്യനായ പി ആർ കൃഷ്ണകുമാർ ഒരു വലിയ ചെറിയ ഉദാഹരണം പറഞ്ഞു. വലിയ ചെറിയ ഉദാഹരണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂര്, അമേരിക്കയിൽ നിന്ന് രണ്ട് പ്രൊഫസർ വന്നിരുന്നു ഇന്ത്യക്കാരെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പഠിപ്പിക്കാൻ. 3 മണിക്കൂർ അമേരിക്കൻ പ്രൊഫസർ മാനേജ്മെന്റ് ക്ലാസ് എടുത്തു. ഭാഗ്യവശാൽ ഡോക്ടർ പി ആർ കൃഷ്ണകുമാർ അതിൻ്റെ അകത്ത് ഈ ലെക്ചർ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ലാസ്റ്റ് സെഷൻ 15 മിനിറ്റ്, ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് എന്നെല്ലാവരോടും പറഞ്ഞു. ഡോക്ടർ കൃഷ്ണകുമാർ ഒരു ചോദ്യം ചോദിച്ചു, നൗ യു ഹാവ് ഗിവൺ ഓൾ ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഫോർ ദ ഫിസിക്കൽ കംഫർട്ട് ഓഫ് ദ ഹ്യൂമൻ ബീയിങ് for getting maximum salary, for managing everything and anything outside. But is there any management principle for controlling your inside, your mind, for a happy life? Sorry, sir. We do not have anything like that. Can you teach us something like that? എന്നാ തിരിച്ച് ആ ക്ലാസ്സിൽ വെച്ച് ആ അമേരിക്കൻ പ്രൊഫസർ കൃഷ്ണകുമാറോട് പറഞ്ഞത്. കൃഷ്ണകുമാർ ഭാഗ്യവശാൽ ഉത്തരം കൊടുത്തത് എന്താണെന്നറിയാമോ? വൈ ഷുഡ് ഐ ഗീവ് ദീസ് ഇൻഫർമേഷൻ ടു യു? ഇറ്റ് ഈസ് ഇന്ത്യൻ ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് ഇന്ത്യൻ നോളജ്. സറണ്ടർ യുവർ നോളജ് ഹിയർ, ദെൻ ഐ വിൽ ടീച്ച് യു ദാറ്റ്. പറഞ്ഞത് surrender your knowledge here. I will teach you that. ഇങ്ങനെ പറയാൻ മക്കളെ ശക്തരാക്കണം. എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് സാധിക്കും. ഒരു സുദർശൻ റെഡ്ഡി 13 വയസ്സായ പയ്യൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ. 8 മാസം മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഇക്വേഷൻ തെറ്റാണെന്ന് തെളിയിച്ചു ഇന്ത്യക്കാരൻ സുദർശൻ റെഡ്ഡി. സ്ട്രെപ്റ്റോൺസ് കണ്ടുപിടിച്ചിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ E=mc² തെറ്റാണെന്ന് തെളിയിച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ MBBS MD MBBS MS സർജൻ 13 വയസ്സുകാരനായ ഇന്ത്യക്കാരനാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സർജൻ, MBBS ഉം MS ഉം പഠിച്ച സർജൻ 13 വയസ്സ് കഴിഞ്ഞ വർഷം, ഇപ്പൊ 14 വയസ്സ്. ഇന്ത്യക്കാർക്ക് സാധിക്കാത്തത് എന്താ? ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കാത്തത് എന്താണ്? ഒന്നുമില്ല. എന്താ കാരണം എന്നറിയോ? അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും പോയിട്ടുള്ളവർ ഇതിനകത്തുണ്ടാവും, അല്ലെങ്കിൽ അവരെ പരിചയമുള്ളവരുണ്ടാവും. അവിടെ അവന്യൂവും സ്ട്രീറ്റും രണ്ടുവേ ഉള്ളൂ. ഒന്നിൽ അവന്യൂ ഇങ്ങനെ, സ്ട്രീറ്റ് ഇങ്ങനെ. ഇവിടെ അതല്ല, ഇവിടെ മുടുക്കുവഴിയുണ്ട്. ഇടവഴി എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് രണ്ടും അല്ലാത്തൊരു സാധനമുണ്ട്, ഇടയിൽ കൂടെ പോകാനുള്ളത്. പല വീടുകൾക്കും മതിലില്ല, കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോവാം. അത് ഇന്ത്യക്കാരൻ്റെ കപ്പാസിറ്റിയാ. അതാണ് മുടുക്കും ഇടവഴിയും ഉപയോഗിച്ച് ജീവിച്ച് പഠിച്ച നമുക്ക് ലോകത്തിലെ ഏത് വ്യക്തിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ടാ സിയാറ്റിൽ അവിടെ ഉള്ളവരെക്കാൾ കൂടുതൽ ഇന്ത്യക്കാരവിടെ ഉള്ളത്. കാരണം ഇൻഫർമേഷൻ ടെക്നോളജി. ലോകത്തിലെ ഏത് രാജ്യക്കാർക്കും ഭയം ഇന്ത്യക്കാരെയാണ്.